2021 December 3 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ചൂളം വിളിക്കാൻ ശബരിപാത നിലപാട് പങ്ക്തിയിൽ MH വിഷ്ണു എഴുതുന്നു. മധ്യകേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വഴി തുറക്കുന്ന ശബരി റെയിൽപാത 2.5 പതിറ്റാണ്ടായി കേരളത്തിന്റെ സ്വപ്നമാണ്. 70,000 കോടിയോളം ചെലവുള്ള തിരുവനന്തപുരം കാസർഗോഡ് റെയിൽപാത സ്വന്തം ബാധ്യതയിൽ വിദേശ വായ്പയെടുത്ത് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ശബരിപാതയ്ക്ക് പരമാവധി 3,500 കോടിയാണ് ചെലവ്. ഈ പദ്ധതിയാണ് സംസ്ഥാനവും കേന്ദ്രവുമായി ചെലവ് പങ്കിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് 2.5 പതിറ്റാണ്ടോളം നീണ്ടുപോയത്. ചെലവിന്റെ പകുതി വഹിക്കാമെന്നും നിർമ്മാണ ചുമതല ഏറ്റെടുക്കാമെന്നും കേരളം കേന്ദ്രത്തെ അറിയിച്ചതോടെ ശബരിപാതയ്ക്ക് വീണ്ടും ജീവൻ വച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ ഭൂമി ഏറ്റെടുക്കൽ ചെലവുകൾക്കായി ഭൂമി വിലയുടെ 30% എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജായി റെയിൽവേ നൽകേണ്ടിയിരുന്നത് സംസ്ഥാനം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. 900 കോടിയാണ് ഭൂമി ഏറ്റെടുപ്പിന് ചെലവ്. 1997-98 റെയിൽവേ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ശബരിപാതയിൽ അങ്കമാലി മുതൽ കാലടി വരെ 7 കിലോമീറ്റർ റെയിൽപാതയാണ് ഇതുവരെ നിർമ്മിച്ചത്. കാലടി മുതൽ എരുമേലി വരെ 104 കിലോമീറ്റർ പാത ഇനി നിർമ്മിക്കാനുണ്ട്. ശബരിപാതയ്ക്കായി 264 കോടി രൂപ റെയിൽവേ ചെലവാക്കിയിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കാൻ അവസാനം നൽകിയ 100 കോടി മറ്റ് പദ്ധതികൾക്കായി വകമാറ്റണമെന്ന് 3 വർഷമായി റെയിൽവേ ആവശ്യപ്പെടുകയാണ്. ഭൂമി ഏറ്റെടുക്കൽ സെല്ലുകളും ഉദ്യോഗസ്ഥരും നിലവിലുണ്ട്. പദ്ധതി 2020 റെയിൽവേ മരവിപ്പിച്ചതിനാൽ ഇവരെല്ലാം വെറുതെയിരിക്കുകയാണ്. 20 വർഷം മുൻപ് 900 പേരുടെ ഭൂമിയുടെ ക്രയവിക്രയം മരവിപ്പിച്ചിരുന്നു. ഇവർക്ക് ഭൂമി വിൽക്കാനോ ഈടുവയ്ക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. ഇത് ജനരോഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. 2017 പദ്ധതി ചെലവ് 2,815 കോടി രൂപയായിരുന്നു. എസ്റ്റിമേറ്റ് പുതുക്കുമ്പോൾ ഇത് 3,500 കോടിയായി ഉയരും. റെയിൽവേ ചെയ്യുന്നതിലും 20% ചെലവ് കുറച്ച് ശബരിപാത നിർമ്മിക്കാമെന്നാണ് കേരളം അറിയിച്ചത്. എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ രീതിയിൽ ഡിസൈനും നിർമ്മാണവും കരാറുകാരുടെ ചുമതലയാണ്. ഇങ്ങനെയായാൽ 4 വർഷം കൊണ്ട് പണി തീരും. തീർന്നില്ലെങ്കിൽ കരാറുകാർ പിഴയൊടുക്കേണ്ടി വരും. പക്ഷേ കേരളത്തിന്റെ ആവശ്യത്തോട് റെയിൽവേ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആകാശ സർവേ ഉടൻ. ശബരി റെയിൽപാതയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ആകാശ സർവേ ഉടൻ നടത്തും. ഇതിനായുള്ള ലിഡാർ സർവേയ്ക്ക് റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഗ്രൌണ്ട് കൺട്രോൾ പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആകാശ സർവേ സുഗമമായി നടത്താനാണ് ഇത്. ജനജീവിതത്തിന് തടസ്സമുണ്ടാക്കാത്ത രീതിയിലാണ് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ് സിസ്റ്റം ഉപയോഗിച്ച് സർവേ നടത്തുന്നത്. അങ്കമാലി ശബരിപാതയ്ക്ക് ദക്ഷിണ റെയിൽവേയും ജില്ലാ കളക്ടറും സംയുക്തമായി അംഗീകരിച്ച അലൈൻമെന്റിലാണ് ലിഡാർ സർവേ നടത്തുന്നത്. അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി നേരത്തെ തീർപ്പ് കൽപ്പിച്ചതാണ്. ഇതേ തുടർന്നാണ് പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കെ റെയിലിനെ റെയിൽവേ ബോർഡ് ചുമതലപ്പെടുത്തിയത്. മഴ മാറി ഒരാഴ്ച ആകാശം തെളിഞ്ഞു നിന്നാൽ ആകാശ സർവേ പൂർത്തിയാക്കി 2 മാസത്തിനകം പുതുക്കിയ എസ്റ്റിമേറ്റ് കേന്ദ്രത്തിന് കൈമാറാമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ചെറുവിമാനം ഉപയോഗിച്ചാണ് ആകാശ സർവേ നടത്തുന്നത്. ഇപ്പോഴും മരവിപ്പിൽ. ശബരിപാതയുടെ ചെലവിന്റെ പകുതി പങ്കിടാൻ സംസ്ഥാന സർക്കാർ വിസമ്മതിച്ചതിനെ തുടർന്ന് 2020 ദക്ഷിണ റെയിൽവേ ഈ പദ്ധതി മരവിപ്പിച്ചിരുന്നു. ഇത് ഇപ്പോഴും തുടരുകയാണ്. സ്ഥലമെടുപ്പിന് പ്രയാസം നേരിടുന്നതും മറ്റൊരു കാരണമാണ്. ചെലവ് പങ്കിടുന്നത് സംബന്ധിച്ച ഫയൽ 1 വർഷത്തിനിടെ പല പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയെങ്കിലും ഫലമുണ്ടാകാതിരുന്നപ്പോഴാണ് റെയിൽവേ ഈ പദ്ധതി മരവിപ്പിച്ചത്. പകുതി ചെലവ് വഹിക്കാൻ സർക്കാർ തീരുമാനമെടുത്ത് ഉത്തരവിറക്കി റെയിൽവേയെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും റെയിൽവേ മന്ത്രിയും ഗതാഗത സെക്രട്ടറിയും നേരിട്ടും കത്തുകളിലൂടെയും നിരന്തരം ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പദ്ധതി മരവിപ്പിച്ചത് ഒഴിവാക്കി ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങണമെന്നും റെയിൽവേ സംസ്ഥാന സംയുക്ത കമ്പനിയായ കേരള റെയിൽ വികസന കോർപ്പറേഷനെ നിർമ്മാണമേൽപ്പിക്കണമെന്നുമാണ് കേരളത്തിന്റെ ആവശ്യം. എന്നിട്ടും സംസ്ഥാനത്തിന്റെ താൽപര്യക്കുറവാണ് പദ്ധതി വൈകിപ്പിക്കുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ വിമർശനം. മലയോര ജില്ലകൾ വികസിക്കും. ശബരിമലയുടെ വികസനത്തിന് അനിവാര്യമായ ശബരിപാത മധ്യകേരളത്തിലെ 3 ജില്ലകളെ ബന്ധിപ്പിച്ച് യാത്രാ സൌകര്യം കൂട്ടുന്നതുമാണ്. മലയോര ജില്ലകളിൽ ട്രെയിൻ യാത്രയുടെ ചൂളം വിളി ഉയരുന്നതോടെ കൂടുതൽ വികസനമുണ്ടാവും. റെയിൽപാത വന്നാൽ ശബരിമല തീർത്ഥാടകർക്ക് യാത്രാ സൌകര്യം എളുപ്പമാകും. അയ്യപ്പ ഭക്തന്മാർക്ക് സുഗമമായി എരുമേലി വരെ യാത്രാ സൌകര്യം ഒരുക്കാനാകും. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളുടെ വ്യാപാര മേഖലയ്ക്കും കുതിപ്പായിരിക്കും റെയിൽപാത. ശബരിമല ദർശനത്തിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരുടെ സൌകര്യവും മലയോര ജില്ലകളുടെ വികസനവും ലക്ഷ്യമിട്ടാണ് ശബരിപാത വിഭാവനം ചെയ്തിരുന്നത്. ശബരിമല, എരുമേലി, ഭരണങ്ങാനം, രാമപുരം എന്നിവയടങ്ങുന്ന സംസ്ഥാനത്തെ പ്രധാന തീർത്ഥാടക സർക്യൂട്ടിനെ ബന്ധിപ്പിക്കുന്ന പാതയാണിത്. ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമല റെയിൽവേ ഭൂപടത്തിൽ ഉൾപ്പെടുന്നതോടെ വിനോദസഞ്ചാരവും തീർത്ഥാടനവും വഴി മേഖലയുടെ സാമ്പത്തിക മുന്നേറ്റത്തിനും അവസരമൊരുങ്ങും. എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ മലയോര മേഖലയിൽ വലിയ കുതിപ്പിന് വഴി തുറക്കുന്ന പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ചെലവ് 517 കോടി രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ 3500 കോടിയെങ്കിലും ആവും. കേരളത്തിന് അനിവാര്യം. അങ്കമാലിയിൽ തുടങ്ങി കാലടി, പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ, ഈരാറ്റുപേട്ട, പൊൻകുന്നം വഴി എരുമേലിയിൽ അവസാനിക്കുന്ന ശബരിപാത, റെയിൽവേ സൌകര്യമില്ലാത്ത ഇടുക്കിയിലും എറണാകുളം, കോട്ടയം ജില്ലകളുടെ കിഴക്കൻ മേഖലകളിലുമുള്ള ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. എരുമേലിയിൽ നിന്ന് പുനലൂരിലേക്കുള്ള അടുത്ത ഘട്ടം പൂർത്തിയാക്കി തമിഴ്നാട്ടിലേക്ക് പാത തുറക്കാനായാൽ മധ്യകേരളത്തിലേക്ക് ഗതാഗത വിപ്ലവമായിരിക്കും. അങ്കമാലി കാലടി 7 കിലോമീറ്റർ റെയിൽപാളവും കാലടിയിൽ സ്റ്റേഷനും പണിതതാണ് 22 വർഷത്തെ ഏക നേട്ടം. കേരളത്തിനനിവാര്യമായ ഈ പദ്ധതി ഇനിയെങ്കിലും യാഥാർത്ഥ്യമാക്കുകയാണ് വേണ്ടത്. തമിഴ്നാട്ടിലേക്ക് പുതിയൊരു പാത. നിലവിൽ എരുമേലി വരെ വിഭാവനം ചെയ്തിട്ടുള്ള ശബരിപാത കൊല്ലം ജില്ലയിലെ പുനലൂർ വരെ ദീർഘിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിൽ തമിഴ്നാട്ടിലേക്ക് നീട്ടാൻ കഴിയും. എരുമേലി മുതൽ പുനലൂർ വരെ 75 കിലോമീറ്റർ ദൂരമുണ്ടാവും. അങ്കമാലിയിൽ നിന്ന് തുടങ്ങി എരുമേലിയിൽ അവസാനിക്കുന്ന പാത സാമ്പത്തികമായി ലാഭകരമായിരിക്കില്ല. മാത്രമല്ല മലയോര ജില്ലകളിലെ കാർഷിക ഉത്പന്നങ്ങൾ കടത്തുന്നതിനും ഇത് മതിയാവാതെ വരും. മറ്റിടങ്ങളിലേക്ക് കണക്ഷനില്ലാതായാൽ ശബരിമല തീർത്ഥാടന കാലത്തു മാത്രം തിരക്കുള്ള റെയിൽപാതയായി ഇത് മാറാനിടയുണ്ട്. എരുമേലിയിൽ നിന്ന് പുനലൂർ വരെ പാത നീട്ടിയാൽ കൊല്ലം, ചെങ്കോട്ട, വിരുദ്ധനഗർ പാതയുമായി കണക്ഷൻ ലഭ്യമാക്കാനാവും. മാത്രമല്ല മലയോര ജില്ലകളിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പുതിയൊരു റെയിൽ കണക്ടിവിറ്റി കൂടി തുറക്കപ്പെടും. തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർക്കും പാത കൂടുതൽ ഉപകാരപ്രദമാവും. പുനലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും കണക്ടിവിറ്റി ലഭിക്കും. അങ്ങനെയായാൽ വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് ചരക്കുകടത്തിനും പുതിയൊരു പാത തുറക്കപ്പെടും.